ലോകത്തെ തന്നെ ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർമാരുടെ പട്ടികയെടുത്താൽ അതിൽ മുൻപിൽ ഈ കൊളംബിയക്കാരനുണ്ടാകും. കൊന്നത് 6-നും 16-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളെ. എത്ര പേരെ കൊന്നുവെന്ന് കൃത്യമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് 400-ഓളം കൊലപാതകങ്ങളാണ്. അതിക്രൂരമായാണ് അയാൾ ഇരകളെ കൊലപ്പെടുത്തിയത്. വേദന കൊണ്ട് പുളയുന്ന കുട്ടികളുടെ കരച്ചിൽ ആവേശത്തോടെ കേട്ടിരിക്കുന്നതായിരുന്നു അയാളുടെ വിനോദം. ദയ എന്തെന്ന് പോലും അറിയാത്ത കുറ്റവാളി. ഈ കഥ ജനോയിലെ രാക്ഷസന്റേതാണ്. ആയിരത്തി 1990-കളുടെ തുടക്കം. മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടവും ആഭ്യന്തര കലാപങ്ങളും തൊഴിലില്ലായ്മയും എല്ലാമായി കൊളംബിയ വളരെ അസ്വസ്ഥമായിരുന്ന കാലം. തെരുവുകളിൽ വിശന്നു വലഞ്ഞവരും യാചകരും. യാചകരിൽ ഭൂരിഭാഗവും കുട്ടികളായിരുന്നു. ഒരു നേരത്തെ വിശപ്പകറ്റാൻ എന്തു ജോലിയും ചെയ്യാൻ കുട്ടികൾ തയ്യാറായിരുന്നു. എന്നാൽ അവർ അറിഞ്ഞില്ല ആ തെരുവിൽ ആ രാക്ഷസനും അവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന്. കുട്ടികളുടെ രക്തം കൊണ്ട് വിശപ്പകറ്റുന്ന രക്തദാഹിയായ രാക്ഷസൻ. വിശന്നു വലയുന്ന കുട്ടികളായിരുന്നു അയാളുടെ ലക്ഷ്യം. 6-നും 16-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾ. അയാൾ പല വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടും. പുരോഹിതനായും യാചകനായും അങ്ങനെ പല പല രൂപത്തിൽ. വിശന്നു വലയുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകും, കൂടെ കൂട്ടും. ഒടുവിൽ അവരെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി കഴുത്തറത്തു കൊല്ലും. തെരുവിൽ നിന്നും കുട്ടികളെ കാണാതായപ്പോൾ ആരും അത് ശ്രദ്ധിച്ചില്ല. കൊളംബിയയിലെ പല തെരുവുകളിൽ നിന്നും സമാനമായി കുട്ടികളെ കാണാതായി. പൊടുന്നനെ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സൗത്ത് കൊളംബിയയിലെ ഒരു മലയിടുക്കിൽ നിന്ന് 27 കുട്ടികളുടെ ശവശരീരങ്ങൾ കണ്ടെത്തിയെന്നായിരുന്നു അത്. വസ്ത്രം പോലും ഇല്ലാത്ത നിലയിലായിരുന്നു ശരീരങ്ങൾ. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പീഡനത്തിന്റെ തെളിവുകൾ കുട്ടികളുടെ ശരീരത്തിലുണ്ടായിരുന്നു. പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ സമാനമായി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ശവശരീരങ്ങൾ കണ്ടെടുക്കാൻ ആരംഭിച്ചു. കുട്ടികൾ തെരുവിൽ കഴിയാൻ ഭയന്നു. അന്വേഷണത്തിന് രാജ്യത്ത് തന്നെ മികച്ച ഉദ്യോഗസ്ഥരെ നിയമിച്ചു. പ്രധാന കുറ്റവാളികളെയും സംശയം തോന്നുന്നവരെയും എല്ലാം കസ്റ്റഡിയിലെടുത്ത് എല്ലാ വിധത്തിലും ചോദ്യം ചെയ്തിട്ടും കുറ്റവാളിയെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചില്ല. കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി മാറി വന്നു. കുട്ടികൾ കൊല്ലപ്പെടുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറി. കൊലപാതകി പോലീസിനെ വെല്ലുവിളിക്കുകയായിരുന്നു. പൊതുസമൂഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ പോലീസിന് തലകുനിക്കേണ്ട അവസ്ഥ. പെട്ടെന്ന് ഒരു നാൾ കൊളംബിയയിലെ തെരുവിൽ നിന്ന് ഒരു കുട്ടി ആ വാർത്ത ഉറക്കെ വിളിച്ചു പറഞ്ഞു. എസ് എ മോൺസ്ട്രോഫെ ക്യാപ്തുറാഡോ, എസ് എ മോൺസ്ട്രോഫെ ക്യാപ്തുറാഡോ. നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് അവനത് വിളിച്ചു പറയുന്നത്. ആ രാക്ഷസൻ പിടിയിലായി. 1998 ഒരു കൊലപാതക സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിൽ അവിടെ നിന്ന് ഒരു വിലാസം പോലീസിന് ലഭിച്ചു. ആരുടേതായിരുന്നു ആ അഡ്രസ് എന്ന അന്വേഷണം എത്തി നിന്നത് ഒരു യുവതിയിലാണ്. ആ യുവതി കൊലപാതകിയുടെ കാമുകിയായിരുന്നു. അവളിൽ നിന്ന് പോലീസ് അവനിലേക്കെത്തി. 1999 ഏപ്രിലിൽ ആ കൊലപാതകി അറസ്റ്റിലായി. കൊളംബിയക്കാർ അയാളെ എൽമോസ്ത്രോ ദേ ഹെനോവ എന്ന് വിളിച്ചു. അതെ, ജനോവയിലെ രാക്ഷസൻ. ആരാണ് ആ രാക്ഷസൻ എന്നല്ലേ? ആ കഥ തുടങ്ങണമെങ്കിൽ വർഷം കുറച്ച് പിന്നോട്ട് പോകണം. 1957 ജനുവരി 27 അന്നാണ് അയാൾ ജനിച്ചത്. അയാൾക്ക് ലൂയിസ് ആൽഫ്രഡോ ഗ്രാവിറ്റോ ക്യൂബിലോസ് എന്ന് പേരിട്ടു. 7 മക്കളിൽ മൂത്തവനാണ് ലൂയിസ്. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കുട്ടിക്കാലം. ലൂയിസ് ഗ്രാവിറ്റോയുടെ കുട്ടിക്കാലം അത്ര സുഖകരമായിരുന്നില്ല. പിതാവ് കടുത്ത മദ്യപാനി. വേശ്യയായ അമ്മയെ പിതാവ് അതിക്രൂരമായി മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു. കുഞ്ഞായ ലൂയിസിനെയും അയാൾ വെറുതെ വിട്ടില്ല. അവനെ ശാരീരികമായും മാനസികമായും അയാൾ പീഡിപ്പിച്ചു. പിതാവിൻ്റെ മാത്രമല്ല അയൽക്കാരുടെ ശാരീരിക പീഡനങ്ങൾക്കും അവൻ ഇരയായി. വേശ്യയായ അമ്മ അന്യപുരുഷനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് കാണാനും പിതാവ് അവനെ നിർബന്ധിച്ചിരുന്നു അത്രേ. ഇത്തരം ക്രൂരകൃത്യങ്ങൾ കാരണം പിതാവിനെ അവന് ഭയമായിരുന്നു. ആ ഭയം പിന്നീട് കടുത്ത വെറുപ്പും പകയുമായി മാറി. ശരിയും തെറ്റുമൊന്നും പറഞ്ഞുകൊടുക്കാൻ അവൻ ആരുമില്ലായിരുന്നു. പിതാവ് വീട്ടിലുള്ളപ്പോൾ അവനവിടെ നിൽക്കാൻ പോലും ഇഷ്ടമല്ലായിരുന്നു. നല്ലൊരു സുഹൃത്ത് വലയമോ അടുപ്പക്കാരോ ഒന്നുമില്ല. ബാല്യവും കൗമാരവും ലൂയിസിന് സമ്മാനിച്ചത് ദുരിതങ്ങൾ മാത്രമായിരുന്നു. 16-ാമത്തെ വയസ്സിൽ ലൂയിസ് വീട് വിട്ടിറങ്ങി. പിതാവിൽ നിന്ന് രക്ഷപ്പെട്ട സ്വസ്ഥമായൊരു ജീവിതമായിരുന്നു അവൻ്റെ ആഗ്രഹം. സ്റ്റോർ കീപ്പറായും പ്രാർത്ഥന കാർഡുകളും മതചിഹ്നങ്ങളും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരനായും അവൻ ജോലി ചെയ്തു. ആയിടെയാണ് ലൂയിസ് ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നത്. ദയാലുവായ ഒരു നല്ല മനുഷ്യനായിരുന്നു സുഹൃത്തുക്കൾക്ക് അയാൾ. എങ്കിലും ചില സമയങ്ങളിൽ അയാളുടെ നിയന്ത്രണമില്ലാത്ത കോപം സുഹൃത്തുക്കളും ശ്രദ്ധിച്ചിരുന്നു. അധികം വൈകാതെ ലൂയിസ് തികഞ്ഞ മദ്യപാനിയായി മാറി. മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു. പതിയെ പതിയെ അയാളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിത്തുടങ്ങി. മാനസിക നില തെറ്റി ഒരു തവണ ആത്മഹത്യക്കും അയാൾ ശ്രമിച്ചു. പിന്നീട് 5 വർഷത്തോളം ലൂയിസ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. ചികിത്സ കഴിഞ്ഞിറങ്ങിയ ലൂയിസിലെ സീരിയൽ കില്ലർ 35-ാം വയസ്സിലാണ് തനി രൂപം പുറത്തെടുക്കുന്നത്. പോലീസ് റെക്കോർഡ് പ്രകാരം 1992 ലൂയിസ് ആദ്യ കൊലപാതകം നടത്തുന്നത്. 6-നും 16-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളായിരുന്നു ലൂയിസിന്റെ ഇരകൾ. തന്റെ ഇരകളുടെ ശരീരത്തിൽ ലൈംഗിക ചൂഷണത്തിന്റെ അടയാളങ്ങൾ ലൂയിസ് എപ്പോഴും അവശേഷിപ്പിച്ചിരുന്നു. ആൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കഠിനമായ വസ്തുക്കൾ തിരികെ കയറ്റുക, വേദന കൊണ്ട് പൊളിയുന്ന കുട്ടികളുടെ കരച്ചിൽ ആവേശത്തോടെ കേട്ടിരിക്കുക തുടങ്ങിയവയായിരുന്നു അയാളുടെ വിനോദം. ലൂയിസിന്റെ ക്രൂരതകളിൽ ചിലത് മാത്രമാണിത്. ഇരകളുടെ വൃഷണങ്ങൾ മുറിച്ചു മാറ്റിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. മറ്റു ചില ക്രൂരതകൾ പറയാൻ പോലും കഴിയാത്തതാണ്. ദയ എന്തെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ലൂയിസിന്റെ ഇരകൾ സഹിച്ച വേദന ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. 1999 ഏപ്രിലിലാണ് ലൂയിസ് അറസ്റ്റിലാകുന്നത്. കൊളംബിയയിലെ വിവിധ പട്ടണങ്ങളിൽ നിന്നായി കണ്ടെത്തിയ 114 കുട്ടികളുടെ മൃതദേഹങ്ങൾ. കൊലയാളി താനാണോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ ലൂയിസ് കുറ്റങ്ങൾ സമ്മതിക്കുകയും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് 26 കൊലപാതകങ്ങൾ കൂടി ഇയാൾ സമ്മതിച്ചു. കൊളംബിയയിലെ ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്തതുപ്രകാരം അയാൾ സൂക്ഷിച്ച ഒരു നോട്ട്ബുക്കിൽ കൊലപാതകങ്ങളുടെ കണക്ക് സൂക്ഷിച്ചിരുന്നു. പാതി നശിച്ച ആ നോട്ട്ബുക്കിലെ പേജുകളിൽ 140 വരികൾ അവർ കണ്ടെത്തി. ഓരോ ഇരക്കും ഒരു വരി അയാൾ മാറ്റിവെച്ചു. ഞാൻ ചെയ്ത എല്ലാത്തിനും എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അതെ, ഞാൻ അവരെ കൊന്നു. അവരെ മാത്രമല്ല, മറ്റു പലരെയും. ലൂയിസിന്റെ കുറ്റസമ്മതം കൊളംബിയ എന്ന രാജ്യത്തെ മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയെ തന്നെ വിറപ്പിക്കുന്നതായിരുന്നു. പിന്നീട് ജയിലിലായിരിക്കുമ്പോൾ മറ്റ് 50-ഓളം കൊലപാതകങ്ങളും അയാൾ സമ്മതിച്ചു. അയാൾ പറയുന്നത് സത്യമായിരിക്കുമോ? അയാൾ അതിൽ കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ? പലതവണ വാക്കുമാറ്റിയ ലൂയിസിനെ എങ്ങനെ വിശ്വസിക്കും? 400-ഓളം കൊലപാതകങ്ങൾ ലൂയിസ് ചെയ്തിരിക്കാമെന്നാണ് കരുതുന്നത്. അതും ഉറപ്പിക്കാൻ വഴിയില്ല. എത്ര പേരെ കൊന്നിരിക്കാമെന്ന സത്യം ലൂയിസിനു മാത്രം അറിയാവുന്ന ഒന്നാണ്.